2021 ജൂലൈ 1 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ഡോക്ടേഴ്സ് ദിനത്തിൽ കവിയും റീജിയണൽ ക്യാൻസർ സെന്റർ ടെക്നിക്കൽ സ്റ്റാഫുമായ ശാന്തൻ എഴുതുന്നു, മറക്കരുതൊരിക്കലും ആ കരസ്പർശം. മലയാളികൾക്ക് രണ്ട് പ്രഗത്ഭ ഡോക്ടർമാരുടെ വേർപാട് ഓർക്കാതിരിക്കാനാവില്ല. പ്ലാസ്റ്റിക് സർജറിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച ഡോക്ടർ പി എ തോമസും റെസ്പിറേറ്ററി മെഡിസിന് നന്ദി കുറിച്ച ഡോക്ടർ പി രവീന്ദ്രനും തിരികെ പോയത് ഈ ലോക്ഡൌൺ കാലത്താണ്. രണ്ടുപേരും രണ്ട് സ്പെഷ്യാലിറ്റികൾക്ക് തുടക്കം കുറിച്ച് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും അത് വ്യാപിപ്പിച്ചവരാണ്. നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് ഡോക്ടർ പി എ തോമസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം തുടങ്ങിയത്. അക്കാലത്ത് നാഗർകോവിലിൽ ഒരു വെള്ളക്കാരൻ ഡോക്ടർ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതായി അറിഞ്ഞ് ഡോക്ടർ പി എ തോമസ് അദ്ദേഹത്തെ പോയി കണ്ട് സർജറി കണ്ടുപഠിക്കാനുള്ള അനുവാദം വാങ്ങി. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം ചെലവിൽ നാഗർകോവിൽ വരെ കാർ ഓടിച്ചുപോയി സർജറി കണ്ടുപഠിച്ചു. അങ്ങനെയിരിക്കുമ്പോഴാണ് ഇംഗ്ലണ്ടിൽ പോയി പ്ലാസ്റ്റിക് സർജറി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ തീരുമാനിച്ചത്. അതിന് കേരള ഗവൺമെന്റ് അനുമതി കൊടുത്തു. എന്നാൽ പോയി പഠിക്കാൻ ഗവൺമെന്റ് കൊടുത്ത സാമ്പത്തികം അപര്യാപ്തമായിരുന്നു. സ്വന്തം ചെലവിൽ ഇംഗ്ലണ്ടിൽ പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ എത്തി പഠിത്തത്തോടൊപ്പം ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. എന്നാൽ പ്ലാസ്റ്റിക് സർജറി പഠിക്കാൻ ചേർന്ന ഈസ്റ്റ് ഗ്രിൻസെഡ് ആശുപത്രി ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിക്കാൻ തയ്യാറായില്ല. അധിക വരുമാനം ലഭിക്കാതെ അവിടെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രോഗി വയറുവേദനയുമായി ആശുപത്രിയിൽ വന്നു. എന്തൊക്കെ ചെയ്തിട്ടും വയറുവേദന മാറുന്നില്ല, എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ അവിടുത്തെ ഡോക്ടർമാർ വിദ്യാർത്ഥിയായ ഡോക്ടർ പി എ തോമസിന്റെ അഭിപ്രായം തേടി. രോഗിയെ പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, പ്ലീഹ പൊട്ടിപ്പോയതാണ് പ്രശ്നം, സർജറി ചെയ്യണം. ഇപ്പോഴത്തെ പോലെ മികച്ച രോഗനിർണയ ഉപാധികൾ ഇല്ലാത്ത കാലമായിരുന്നു. ഗത്യന്തരമില്ലാതെ അവർ ഡോക്ടർ പി എ തോമസിന്റെ അഭിപ്രായത്തിന് വഴങ്ങി രോഗിയെ ഓപ്പറേഷന് വിധേയമാക്കി. വയറ് തുറന്നു നോക്കിയപ്പോൾ വേദനയുടെ കാരണം ഡോക്ടർ പി എ തോമസ് പറഞ്ഞതായിരുന്നു. അവിടുത്തെ ഡോക്ടർമാർക്ക് അത്ഭുതമായി. അതോടെ ഡോക്ടർ പി എ തോമസ് അവരുടെ ആരാധനാപാത്രമായി. അവർ ഡോക്ടർ തോമസിന് പഠനത്തോടൊപ്പം നല്ല ശമ്പളത്തിൽ ജോലിയും കൊടുത്തു. പഠനം കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിലെത്തി. പൊള്ളലേറ്റ രോഗികളെയായിരുന്നു ഏറെയും ചികിത്സിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയതും അദ്ദേഹമായിരുന്നു. ഇതുപോലെ നിരവധി ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഡോക്ടർ പി രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റെസ്പിറേറ്ററി മെഡിസിൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ടാണ് ഈ വിഭാഗം മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് വ്യാപിപ്പിച്ചത്. ഡോക്ടർ പി എ തോമസിന്റെയും ഡോക്ടർ പി രവീന്ദ്രന്റെയും നിര്യാണത്തിൽ ആരും അർഹമായ അഞ്ജലികൾ അർപ്പിച്ചില്ല എന്നത് വ്യഥയോടെ ഓർക്കുന്നു. കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങുന്ന അധ്യായങ്ങൾ കുരുത്തിട്ട ഡോക്ടർ സി ഒ കരുണാകരൻ, ഡോക്ടർ ആർ കേശവൻ നായർ, ഡോക്ടർ തങ്കവേലു, ഡോക്ടർ സി എം ഫ്രാൻസിസ്, ഡോക്ടർ സ്കന്ദസ്വാമി, ഡോക്ടർ കെ എൻ പൈ, ഡോക്ടർ വി ബാലകൃഷ്ണൻ, ഡോക്ടർ പി കെ ആർ വാര്യർ, ഡോക്ടർ എം എസ് വല്യത്താൻ, ഡോക്ടർ എം കൃഷ്ണൻ നായർ, ഡോക്ടർ ശിവശങ്കരപിള്ള തുടങ്ങി മലയാളിക്ക് മുതൽക്കൂട്ടായിരുന്ന പൂർവ്വസൂരികളായ ഡോക്ടർമാരെ വിസ്മരിച്ചുകൂടാ. കേരള സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾ ആരും വിലയിരുത്തിയിട്ടില്ല. ഡോക്ടർ സി എ കരുണാകരനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. അദ്ദേഹവും ഡോക്ടർ ആർ കേശവൻ നായരും ഇന്ത്യയിലെ പല മെഡിക്കൽ കോളേജുകൾ സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തന രീതികളും ആന്തരഘടന ും മനസ്സിലാക്കി പ്ലാനും പ്രോജക്റ്റും സമർപ്പിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത്. ഡോക്ടർ സി ഒ കരുണാകരൻ ആദ്യ പ്രിൻസിപ്പലും ഡോക്ടർ ആർ കേശവൻ നായർ ആദ്യ സൂപ്രണ്ടുമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ ദീർഘവീക്ഷണമുള്ള ഡോക്ടർ തങ്കവേലു കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഫോറൻസിക് മെഡിസിൻ സ്ഥാപിച്ച ഡോക്ടർ സ്കന്ദസ്വാമിയെയും ഫോറൻസിക് വിഭാഗത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഡോക്ടർ ശിവശങ്കരപിള്ളയെയും മറന്നുകൂടാ. 1976 പ്രവർത്തനം തുടങ്ങിയ ശ്രീചിത്തിര തിരുനാൾ ആശുപത്രിയെ ലോക നിലവാരത്തിലെത്തിച്ച ഡോക്ടർ എം എസ് വല്യത്താന്റെ സംഭാവനകൾ മലയാളിക്ക് മറക്കാനാവുമോ? കേരളത്തിൽ ഗ്യാസ്ട്രോ എൻറോളജി വിഭാഗം സ്ഥാപിച്ച ഡോക്ടർ വി ബാലകൃഷ്ണന്റെ ആത്മകഥ ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിയും വായിച്ചിരിക്കേണ്ടതാണ്. സഹാനുഭൂതി നിറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മകഥ ഈയിടെ ഡോക്ടർ ഉമാദത്തൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. കേരള സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ പൂർവ്വസൂരികളായ ഡോക്ടർമാരെ അനുസ്മരിക്കുന്നത് പുതിയ തലമുറയിലെ ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും മുതൽക്കൂട്ടാകും. അങ്ങനെ സമൂഹത്തിന് നന്മ പ്രദാനം ചെയ്യാൻ പ്രചോദനവും ആകട്ടെ.